The editorial.
December 25 തിങ്കൾ 1199 ധനു 9 ദീപിക എഡിറ്റോറിയൽ. ക്രിസ്തുവിന്റെ മണവും ഗുണവും. ലോകം വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞുപോയ എല്ലാ ക്രിസ്മസും പോലെ ഇത്തവണയും അത് സമാധാനത്തെക്കുറിച്ച് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഒരിളം കാറ്റുപോലെ അത് നമ്മെ കടന്നുപോകുന്നു. അപ്പോഴുള്ള ആർദ്രതയല്ലാതെ നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നില്ല. എങ്കിലും നല്ല മനസ്സും സമാധാനവും ആശംസിക്കാനുള്ള നിയോഗമാണ് പിറവി തിരുനാളിനുള്ളത്. ഗുരു നിത്യചൈതന്യയെ വിവർത്തനം ചെയ്ത ഖലീൽ ജിബ്രാന്റെ മനുഷ്യപുത്രനായ യേശു എന്ന പുസ്തകത്തിൽ മറിയത്തിന്റെ അമ്മ അന്ന ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോഴും അവന്റെ അമ്മയുടെ കവിളിൽ ഉമ്മ വയ്ക്കുമ്പോൾ അവന്റെ സൗരഭ്യം എന്നിൽ വന്നു നിറയുന്നു. എന്റെ കൈകളിൽ അവന്റെ മൃദുലമായ ശരീരം നിറഞ്ഞു നിൽക്കും. എന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു പോകുന്നു. ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കാൻ ആളില്ലാതാവുകയാണോ? ആരെ ചുംബിക്കുമ്പോഴാണ് ഇപ്പോൾ ക്രിസ്തുവിന്റെ സൗരഭ്യം അപരന് അനുഭവപ്പെടുന്നത്? ക്രിസ്തുവിന്റേതായി തോന്നുന്ന ആലിംഗനങ്ങൾ എത്രയുണ്ട്! പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ മണവും ഗുണവുമില്ലാത്ത സ്വന്തം ദേഹത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഖലീൽ ജിബ്രാൻ അന്നയെക്കൊണ്ട് പറയിക്കുന്നത്. പുൽക്കൂട് ഗ്രഹാതുരമുളവാക്കുന്ന കാഴ്ചയാണ്. ഇല്ലാതായ സമാധാനത്തെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കും. ലാളിത്യത്തെയും അതേസമയം നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച ദാരിദ്ര്യത്തെയും അത് കൺമുന്നിലെത്തിക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ കൊട്ടിയടച്ച വാതിലുകളെക്കുറിച്ച് പുൽക്കൂട്ടിലെ അപ്പനും അമ്മയും പറയാതെ പറയുന്നുണ്ട്. ഒരു നന്മയ്ക്കും സ്പർശിക്കാനാവാതെ നിഷ്ക്രിയതയുടെ മഞ്ഞു മൂടിക്കിടക്കുന്ന മനസ്സുകളുടെ നേർക്കാഴ്ചയാണ് പുൽക്കൂട്. അങ്ങനെ വെളിച്ചത്തിന്റെ എത്രയെത്ര നക്ഷത്രങ്ങളാണ് പുൽക്കൂട്ടിലേക്ക് നമ്മെ നയിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്നതേയുള്ളൂ, കാണുന്നില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച സ്നേഹ സന്ദേശത്തെ ഗൗനിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ കാര്യങ്ങൾ ഇങ്ങനെയാകുമായിരുന്നില്ല. പാലസ്തീൻ, ഇസ്രയേൽ, യുക്രൈൻ, സൊമാലിയ, യമൻ, മണിപ്പൂർ, കഴിഞ്ഞ ക്രിസ്മസിനുണ്ടായിരുന്ന എത്രയോ മനുഷ്യർ അവരുടേതല്ലാത്ത കുറ്റങ്ങളാൽ വധിക്കപ്പെട്ടു. സമാധാനം മാത്രമല്ല, ജീവിക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കപ്പെടുകയാണ്. എത്രയോ മനുഷ്യർ സ്വന്തം വീടുകളിൽ നിന്ന് നിഷ്കാസിതരായി. മറ്റൊരു മതത്തിൽപ്പെട്ടവരായതിനാൽ മാത്രം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതേ കാരണത്താൽ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നു. തീവ്രവാദവും പകരം വീട്ടിലും സർവാധിപതികളുടെ ഈഗോയും ലോക സമാധാനം കെടുത്തുകയാണ്. നിസാര കാര്യങ്ങളെ യുദ്ധസമാനമായ തർക്കങ്ങളാക്കി മാറ്റുന്നതിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്കും ലജ്ജയില്ലാതായി. ഷാർലറ്റ് കാർപെന്ററുടേതായി ഒരു വാക്യമുണ്ട്: ഹൃദയത്തിൽ പുൽക്കൂട് കണ്ടെത്താനാകാത്തവർക്ക് ഒരു ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ അതെങ്ങനെ കണ്ടെത്താനാകും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹൃദയത്തിൽ പുൽക്കൂടില്ലാത്തതിനാൽ ദാരിദ്ര്യവും യുദ്ധവും മാനഭംഗങ്ങളും കൊലപാതകങ്ങളും നിറത്തിന്റെയും വംശത്തിന്റെയും പേരിലുള്ള വിവേചനങ്ങളുമൊക്കെ തുടരുകയാണ്. ആഘോഷങ്ങളിൽ നിന്ന് ഹൃദയത്തിലെ പിറവി തിരുനാളിലേക്ക് ഏറെ ദൂരമുണ്ട്. മനുഷ്യവംശം അത് നടന്നു തീർക്കുവോളം സമാധാനം ഒരു പ്രസംഗമായും യുദ്ധം യാഥാർത്ഥ്യമായും അവശേഷിക്കും. മറ്റുള്ളവരോട് കരുതലുള്ള ആർദ്ര ഹൃദയം കൂടുതൽ മനുഷ്യരിൽ രൂപപ്പെടണം. അത്തരം മനുഷ്യർ കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഭൂമി പാവങ്ങൾക്ക് ഇത്രയെങ്കിലും വാസയോഗ്യമായി അനുഭവപ്പെടുന്നത്. മനുഷ്യപുത്രനായ യേശുവിൽ അന്ന വീണ്ടും പറയുന്നുണ്ട്: ഈ നസ്രീത്തിൽ സകലമാന പേരും അവനെ സ്നേഹിച്ചിരുന്നു. അതിന്റെ കാരണവും എനിക്കറിയാം. വീട്ടിലുള്ളവർക്കായി ഞങ്ങൾ ആഹാരമുണ്ടാക്കി വെക്കും. എന്നാൽ അവൻ അത് എടുത്തുകൊണ്ടുപോയി വഴിയാത്രക്കാർക്ക് കൊടുക്കും. വല്ല പലഹാരവും അവനായി ഞാൻ ഉണ്ടാക്കിക്കൊടുത്താൽ അത് രുചിച്ചു പോലും നോക്കാതെ മറ്റു കുട്ടികൾക്ക് കൊടുത്തു കളയും. അവൻ എന്റെ തോട്ടത്തിൽ കയറി മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ഇറുത്തെടുക്കും. അതൊന്നും അവനു വേണ്ടിയായിരുന്നില്ല, അവന്റെ കാലിന് നല്ല വേഗതയായിരുന്നു. അതുകൊണ്ട് അവൻ മറ്റു കുട്ടികളുടെ കൂടെ ഓട്ടപന്തയത്തിന് ചേരും. എന്നാൽ കൂടെ ഓടുന്നവർ തളരുന്നത് കണ്ടാൽ അവൻ സ്വയമേ തോറ്റു പിൻവാങ്ങിക്കൊള്ളും. ഇങ്ങനെ സകല മനുഷ്യരെയും സ്നേഹിക്കുകയും കാലിത്തൊഴുത്തിൽ പിറക്കാനും കുരിശിൽ കൊല്ലപ്പെടാനും തയ്യാറാകുകയും ചെയ്ത ഒരു രാജാവിന്റെ പിറന്നാളാണിന്ന്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു പിറന്നു എന്ന് നാളെ നമ്മോട് സംസാരിക്കാനും ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും എത്തുന്ന അപരന് തിരിച്ചറിയാനാകട്ടെ. എല്ലാവർക്കും ദീപികയുടെ ക്രിസ്മസ് ആശംസകൾ.
The editorial.